സ്വാർത്ഥതയുമായി ബന്ധപ്പെട്ടതാണ് ദുരഭിമാനം. പൊള്ളയായ മഹത്വത്തിനായുള്ള അഭിവാഞ്ചയാണിത്. ഞാനല്ലാത്തത് ഞാനാക്കി കാണിക്കുവാനുള്ള പ്രവണത, മറ്റുള്ളവരാൽ ആദരിക്കപ്പെടണം, ഉയർന്ന സ്ഥാനങ്ങളിൽ കയറിപ്പറ്റണം, മറ്റുള്ളവർ തങ്ങളോട് അഭിപ്രായം ആരായണം എന്നീ ആഗ്രഹങ്ങൾ ദുരഭിമാനമുള്ളവരുടെ ലക്ഷണങ്ങളാണ്.
ജീവ സന്ദേശത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. വളരെ തിരക്കുപിടിച്ച ഒരു ലോകത്തിൽ ദൈവവചനത്തിന് തക്ക സ്ഥാനം കൊടുക്കാത്ത ഒരു തലമുറയുടെ മധ്യത്തിൽ ഇന്നും ഈ പഠനത്തിനായി കാതോർത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയരെ, ദൈവവചനം അത് വിലമതിക്കുവാൻ കഴിയാത്ത അനുഗ്രഹങ്ങളുടെ കലവറയാണ്. ഓരോ ദിവസവും ഈ കലവറയിൽ നിന്നും വിളമ്പിത്തരുന്ന ജോർജ് ഫിലിപ്പിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അദ്ദേഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ ഇനി നമുക്ക് ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം.
ഫിലിപ്പി ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിലേക്ക് നാം വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിനയത്തെക്കുറിച്ച്, താഴ്മയെക്കുറിച്ച് നാം ചിന്തിക്കുവാൻ ആരംഭിച്ചതായിരുന്നല്ലോ. ഏതെല്ലാം വിധത്തിലുള്ള വിനകളിൽ നിന്നും ഈ വിനയം നമ്മെ രക്ഷിക്കുമെന്നറിയാമോ? ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായൊരു ചെറിയ പിണക്കം. വിനയപ്പെടുവാൻ ഒരാൾ തയ്യാറായിരുന്നു എങ്കിൽ ആ ചെറിയ പിണക്കം വിവാഹമോചനത്തിൽ കലാശിക്കില്ലായിരുന്നു. എന്നാൽ വിനയപ്പെടുവാൻ മനുഷ്യൻ പലപ്പോഴും താൽപര്യപ്പെടില്ല. പ്രത്യേകിച്ചും ബന്ധങ്ങളിൽ ഇത് നാം മുറുകെ പിടിക്കുവാൻ നോക്കും. ഏത്? അഹങ്കാരം, നിഗളം, താഴ്മയില്ലായ്മ. ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ നാം ചിന്തിച്ചു. അവിടെ ക്രിസ്തുവിൽ വല്ല പ്രബോധനവുമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവുമുണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവുമുണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ എന്നാണ് പൗലോസ് പറഞ്ഞത്. ഇനിയും വേറൊരു വശം പറയുകയാണ്. മൂന്നാം വാക്യത്തിൽ, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണിക്കൊള്ളുവീൻ. ഈ കാര്യം നേരത്തെ പൗലോസ് സൂചിപ്പിച്ചതായി ഓർക്കുന്നുണ്ടല്ലോ. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു എന്നാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത് എന്നാണ്. ഇന്ന് സഭകളിലുള്ള, കൂട്ടായ്മകളിലുള്ള അധികവും പ്രശ്നങ്ങൾ ഉപദേശപരമായ കാര്യങ്ങളെ സംബന്ധിക്കുന്നവയല്ല, അവ അസൂയയും പിണക്കവും മൂലം ഉളവായിരിക്കുന്നവയാണ്. ശരിയല്ലേ? ചില ആളുകൾ പ്രത്യേക കാരണങ്ങളില്ലാതെ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത് എന്ന വിലക്ക് നമുക്ക് പ്രായോഗികമാക്കുവാൻ കഴിഞ്ഞാൽ സഭകളിൽ ഇന്ന് കാണുന്ന പ്രശ്നങ്ങളുടെ ഭൂരിഭാഗവും പരിഹരിക്കുവാൻ കഴിയും എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. പിണക്കത്താൽ അഥവാ ശാഠ്യത്താൽ എന്തെങ്കിലും സഭയിൽ ചെയ്യുന്നതിനേക്കാൾ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അംഗീകാരത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അതും തെറ്റാണെന്നത്രേ പൗലോസ് ഇവിടെ പറയുന്നത്. പലപ്പോഴും ഈ മീറ്റിംഗുകളിൽ ഞാൻ ആകെ അസ്വസ്ഥനാകാറുണ്ട്. ഒന്നിനും സമയമില്ലെങ്കിലും സ്വാഗതം പറയുവാനും കൃതജ്ഞത പറയുവാനും ഒന്നര മണിക്കൂർ അങ്ങ് കളയും. അത് നീണ്ട ഒരു ലിസ്റ്റും കൊണ്ട് ആരെങ്കിലും അങ്ങ് കയറും. പിന്നെ ബ്രേക്കില്ലാത്ത വണ്ടി പോലെ അങ്ങ് തുടങ്ങും. ഈ മീറ്റിംഗിൽ ആദ്യോടന്തം കൈകൊട്ടി പാട്ടുപാടിയ ജോമോന് പ്രത്യേകം നന്ദി. പുറകിൽ കിടന്ന ബെഞ്ച് മുൻപിൽ കൊണ്ടുവന്നിട്ട കറിയാച്ചേട്ടന് കൃതജ്ഞത. പിന്നെ പിന്നെ അങ്ങ് വലിയ ലിസ്റ്റ് പൂർത്തിയാക്കുവാൻ സമയം കുറെ എടുക്കില്ലേ? എന്തിനാണെന്നറിയാമോ? മറ്റുള്ളവരെ അങ്ങനെങ്കിലും അംഗീകരിക്കുന്നു എന്ന് കാണിക്കുവാൻ. അതുമാത്രമല്ല, ഈ കൃതജ്ഞത പറയുവാൻ ആക്കുന്ന ആളിന് എന്തെങ്കിലും ഒരു ഭാഗം കൊടുത്തില്ലെങ്കിൽ അടുത്ത മീറ്റിംഗ് നടക്കില്ല. അതെ, ദുരഭിമാനം ആരെയും വിട്ടുകളവാൻ പാടില്ല. അതുകൊണ്ട് ഒടുവിൽ ഇങ്ങനെ പറയും, ഇനിയും ആർക്കെങ്കിലും കൃതജ്ഞത പറയുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൃതജ്ഞത പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നുവെന്ന്. ഒരു സ്ഥലത്ത് കൃതജ്ഞത പ്രകടനം കഴിഞ്ഞപ്പോൾ ഒരു കക്ഷി ഭയങ്കര കരച്ചിൽ. കാര്യമന്വേഷിച്ചപ്പോൾ ആ വ്യക്തിക്ക് കൃതജ്ഞത പ്രകടിപ്പിച്ചില്ലെങ്കിലും താൻ ചെയ്ത കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞില്ല പോലും. ഇതിന്റെ വല്ല ആവശ്യവുമുണ്ടോ? ഇതൊക്കെ വളരെ ബാലിശമാണെന്ന് മറക്കരുത്. ദുരഭിമാനം, ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. സ്വാർത്ഥതയോടുകൂടിയ കിടമത്സരങ്ങളെയാണ് ശാഠ്യം എന്ന പദം കൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത്. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം. ഏതായാലും ഞാൻ വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. ഇത് കുടുംബങ്ങളെ ചിന്നഭിന്നമാക്കുന്നു, കൂട്ടുകാരെ തമ്മിൽ തല്ലിക്കുന്നു, സഭകൾ തലതല്ലിക്കീറുന്നു. സുഹൃത്തെ, താങ്കളുടെ ശാഠ്യമല്ലേ താങ്കളുടെ സഭ പിളരുവാൻ കാരണമായത്? ആര് ആർക്ക് കീഴടങ്ങണമെന്നാവോ? ഇത് ദൈവമക്കൾ തമ്മിലുള്ള ബന്ധമാണെന്ന് കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. ശാഠ്യം മാത്രമല്ല, അതിനേക്കാൾ ഭയങ്കരമാണ് ദുരഭിമാനം. അതാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്വാർത്ഥതയുമായി ബന്ധപ്പെട്ടതാണ് ദുരഭിമാനം. പൊള്ളയായ മഹത്വത്തിനായുള്ള അഭിവാഞ്ചയാണിത്. ഞാനല്ലാത്തത് ഞാനാക്കി കാണിക്കുവാനുള്ള പ്രവണത. മറ്റുള്ളവരാൽ ആദരിക്കപ്പെടണം, ഉയർന്ന സ്ഥാനങ്ങളിൽ കയറിപ്പറ്റണം, മറ്റുള്ളവർ തങ്ങളോട് അഭിപ്രായം ആരായണം എന്നീ ആഗ്രഹങ്ങൾ ദുരഭിമാനമുള്ളവരുടെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെയുള്ളവർ ഒരിക്കലും സംതൃപ്തരായിരിക്കില്ല. തങ്ങളുടെ കഴിവുകളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പൊക്കിപ്പൊക്കി പറയുവാനേ ഇവർക്ക് സമയമുള്ളൂ. വിശ്വാസികൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരെ പ്രശംസിക്കേണ്ട കാര്യമുണ്ടോ? ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത്, പേര് കേൾക്കേണ്ടതിനായിട്ട് ഒന്നും ചെയ്യരുത് എന്ന്. താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണിക്കൊള്ളുവിൻ. യോദ്ധിയും സുന്ദുകയും തമ്മിലുണ്ടായിരുന്ന പ്രശ്നം ഇതായിരുന്നിരിക്കാം. മറ്റേയാൾ തന്നെ അവഗണിക്കുന്നു എന്ന ധാരണയായിരുന്നു ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത്. ഈ പ്രമാണം പ്രായോഗികമാക്കിയിരുന്നുവെങ്കിൽ നമ്മുടെ അധികം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമായിരുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മറ്റേയാളേക്കാൾ നല്ലവനല്ലേ? എനിക്ക് ഇന്നാരേക്കാൾ നല്ലവണ്ണം പാടുവാൻ അറിയില്ലേ? എനിക്കെന്തുകൊണ്ട് അവസരം തരുന്നില്ല എന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട്. കഴിവുകൾ പ്രദർശിപ്പിക്കുവാനുള്ള വ്യഗ്രതയിലാണല്ലോ ഈ തമ്മിൽ തല്ല് കൂടുതലും. ഈ ഗായകസംഘത്തിലെ ഗുസ്തി അന്തർദേശീയമായൊരു പ്രശ്നമാകുന്നു. ഏതൊരു പള്ളിയിലും ആദ്യം അടി ആരംഭിക്കുന്നത് കൊയറിലാകുന്നു. മറ്റാരേക്കാളും നല്ല കഴിവുകളുള്ള വ്യക്തിയാകുന്നു ഞാനെന്ന ചിന്ത അടിയല്ലാതെ എന്ത് കൊണ്ടുവരുവാനാണ്? അധികാര വടംവലിയുടെ കാരണം ഈ മനോഭാവത്തിന്റെ കുറവാണ്. മറ്റുള്ളവരെ ശ്രേഷ്ഠർ എന്നെണ്ണുവാൻ കഴിയാത്ത സ്ഥിതി. മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കുവാൻ കഴിയുമോ സുഹൃത്തെ? മറ്റുള്ളവരെ താങ്കളെക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണുവാൻ സാധിക്കുമോ സുഹൃത്തെ? അവരിൽ ഒരു 100 കുറവുകൾ കണ്ടെന്ന് വന്നേക്കാം, എന്നാലും അവരെ ശ്രേഷ്ഠരെന്നെണ്ണുവാനാണ് കൽപ്പന. ഈ പരിശോധന ഓരോരുത്തരുടെ പേരെടുത്ത് വെച്ച് താങ്കൾ ഒന്ന് നടത്തണം. ഇന്നാരെ ശ്രേഷ്ഠനെന്നെണ്ണുവാൻ എനിക്ക് സാധിക്കുമോ? 4 വാക്യം, ഓരോരുത്തൻ സ്വന്ത ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. മറ്റുള്ളവൻ എന്ന വാക്ക് പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ഭാഗം മനസ്സിലാക്കുന്നതിന് ഇത് ഒഴിച്ചുകൂടാത്തൊരു വാക്കത്ര. ക്രിസ്തീയ വിശ്വാസമാണ് ആദ്യമായി മറ്റുള്ളവർ എന്ന വാക്കിന് പ്രാധാന്യം നൽകിയത്. എന്തിനുവേണ്ടിയാണ് സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്? മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. നാം എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നു? മറ്റുള്ളവർക്ക് വേണ്ടി. മറ്റുള്ളവർ, തന്നെക്കാൾ മറ്റുള്ളവരെക്കുറിച്ച് വിചാരിക്കുന്നത് ക്രിസ്തുവിന്റെ മനസ്സുണ്ടായിരിക്കുന്നതിന്റെ ലക്ഷണമാണ്. നാം അതിലേക്കാണ് ഇനിയും വരുന്നത്. ക്രിസ്തുവിന്റെ മനസ്സ്, പൗലോസപ്പോസ്തോലൻ തുടർന്ന് ക്രിസ്തുവിന്റെ മനസ്സിനെ കുറിച്ച് പറയുന്നു. 5 വാക്യം, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ മനസ്സിന്റെ പ്രത്യേകത എന്താണ്? താഴ്മ. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണ വിനയത്തോടും സൌമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ എന്ന് എഫേസ്യ ലേഖനം 4 അധ്യായത്തിന്റെ 1-3 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അതാണ് ക്രിസ്തുവിന്റെ ഭാവം അഥവാ മനസ്സ്. താങ്കൾക്കും എനിക്കും താഴ്മയും വിനയവും ഉള്ളവരായിരിക്കാൻ കഴിയുന്നില്ല. നാം ആ വിധത്തിലല്ല ആയിരിക്കുന്നത്. നാം നമ്മുടെ കാലിൽ ഉയർന്നു നിന്നുകൊണ്ട് സംസാരിപ്പാൻ താൽപര്യപ്പെടുന്നു. നമ്മളെല്ലാവരും തന്നെ അപ്രകാരമാണ്. നമ്മൾ ആരും തന്നെ അവഗണിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. എവിടെങ്കിലും അംഗീകാരം ലഭിച്ചില്ല എങ്കിൽ, വെളിയിൽ പറഞ്ഞില്ലെങ്കിൽ തന്നെ നാം ഉള്ളിൽ പെറുപെറുക്കുമില്ലേ? തിരുവചനത്തിലെ ഏറ്റവും വലിയ ഉപദേശപരമായ പ്രസ്താവനകളിൽ ഒന്നാണ് ഇനിയും നാം ചിന്തിക്കുവാൻ പോകുന്നത്. ക്രിസ്തുവിന്റെ ആളത്വത്തെ സംബന്ധിച്ച പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രസ്താവനയാണിതെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. നോസിസ്, അതായത് ശൂന്യമാക്കുക, ഒഴിക്കുക എന്നാണ് ഈ ഉപദേശത്തിന് നൽകിയിരിക്കുന്ന പേര്. ക്രിസ്തുവിന്റെ ദൈവത്വം ഒഴിച്ചു കളഞ്ഞില്ല എന്ന് ഈ വേദഭാഗം വ്യക്തമാക്കി തരുന്നുണ്ട്. ക്രിസ്തുവിന്റെ താഴ്മയുടെ 7 പടികൾ ഈ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നു. ക്രിസ്തു എത്ര ഉന്നതനായിരുന്നു എന്നും എത്രമാത്രം താഴ്മയുള്ളവനായി തീർന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കീഴ്പോട്ടുള്ള 7 പടികൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അനന്തരം ക്രിസ്തുവിന്റെ ഉയർച്ചയുടെ മുകളിലോട്ടുള്ള 7 പടികളും ഇവിടെ ലഭിക്കുന്നു. താഴ്മയിൽ ഒന്നാമതായി ക്രിസ്തുവിന്റെ മനസ്സ് അഥവാ ഭാവമാണ് കാണുന്നത്. അനന്തരം ദൈവത്തിന്റെ മനസ്സ് കാണുന്നു. യേശുക്രിസ്തുവിനെ ഉയർത്തേണമെന്നുള്ളത് പിതാവായ ദൈവത്തിന്റെ മനസ്സിലെ ആഗ്രഹമായിരുന്നു. താങ്കളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? അതെ, എവിടെയാണ് പോകേണ്ടതെന്ന് പറയുവാൻ എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, യേശുക്രിസ്തുവിനെ ഉയർത്തേണമെന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നതിനാൽ നമ്മിൽ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവോദ്ദേശം അതാണെന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. നാം എവിടെയായിരുന്നാലും എന്തു തന്നെ ചെയ്താലും യേശുക്രിസ്തുവിനെ ഉയർത്തേണ്ടതാണ്. യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന പരമമായ ഉദ്ദേശത്തിൽ നാമും പിതാവായ ദൈവത്തോട് ഒന്നു ചേർന്ന് പ്രവർത്തിക്കേണ്ടതത്രേ. താഴോട്ടുള്ള പടികളിൽ ഒന്നാമത്തേത് അവൻ സ്വർഗമഹിമ വിട്ട് ഇറങ്ങുന്നതാണ്. അവൻ താണു ഞാനും താങ്കളുമായിരിക്കുന്ന ഈ ഭൂമിയിലേക്ക് വന്നു. സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ് താണ് ഈ ഭൂമിയിലേക്ക് വരുവാൻ തുനിഞ്ഞത് എത്രമാത്രം വലിയൊരു പടിയായിരുന്നു എന്ന കാര്യം നമുക്ക് ഗ്രഹിക്കുവാൻ വിഷമമാണ്. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് വാസ്തവത്തിൽ എന്താണ് ചെയ്തത് എന്ന കാര്യം മനസ്സിന് മനസ്സിലാക്കുവാൻ വിഷമമായ സംഗതിയാണ്. 6 വാക്യത്തിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ആയിരുന്നപ്പോഴും അവൻ പദവിക്ക് വേണ്ടി മുറുകെ പിടിച്ചിരുന്നില്ല. ക്രിസ്തു ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും സ്കൂളിൽ പോയി പഠിച്ചതല്ല, വേറെ ഏതെങ്കിലും പദവിയിൽ നിന്ന് ഉയർന്നു വന്നവനുമല്ല, ക്രിസ്തു ദൈവമായിരുന്നു. 33.5 വർഷത്തേക്ക് ഞാൻ ഇല്ല എങ്കിലും എന്റെ പദവി ഇവിടെ സൂക്ഷിച്ചു വെച്ചേക്കണമെന്ന് യേശു ക്രിസ്തു വന്നു പറയേണ്ടതായ ആവശ്യമില്ലായിരുന്നു. അവൻ ദൈവമായിരുന്നു, അവന്റെ പദവി അവന് തന്നെയുള്ളതാണ്, അതാർക്കും എടുത്തുകളവാൻ സാധിക്കില്ല, അതാരും കൊടുത്തതല്ല, അവൻ ദൈവമാണ്. അതേസമയം തന്നെ അവൻ സ്വർഗം വിട്ടിറങ്ങിയത് മനസ്സില്ലാ മനസ്സോടെയുമല്ല. സ്വർഗം വിട്ടുപോകുവാൻ എനിക്കിഷ്ടമല്ല, ഭൂമിയിലേക്കുള്ള യാത്ര ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് യേശുക്രിസ്തു ഒരിക്കലും പറഞ്ഞില്ല. അവൻ സന്തോഷത്തോടെ ഈ ഭൂമിയിലേക്ക് വന്നു, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് എന്നാണ് എബ്രായലേഖനം 12:2 നാം വായിക്കുന്നത്. അവൻ ക്രൂശ് സഹിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. എബ്രായർ 10:7 ഞാൻ വായിച്ചത്. സന്തോഷത്തോടെയാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ താൻ പിടിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യം ഉപേക്ഷിച്ചു പോരുകയല്ല അവൻ ചെയ്തത്. താഴ്മയുടെ 2 പടി നാം തുടർന്ന് കാണുന്നു. 7 വാക്യത്തിൽ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു എന്നതിന്റെ അർത്ഥം ശൂന്യമാക്കുക എന്നാണ്. മൂലഭാഷയിൽ നോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ KENOO എന്ന് പറയും. ഈ വാക്കിൽ നിന്നാണ് നോസിസ് സിദ്ധാന്തത്തിന് അതിന്റെ പേര് ലഭിച്ചിരിക്കുന്നത്. ക്രിസ്തു തന്നെത്താൻ ഒഴിച്ചു. എന്നാൽ അവൻ തന്നെത്താൻ എന്താണ് ഒഴിച്ചുവെച്ചത് എന്ന ചോദ്യം ഉദിക്കുന്നു. അവൻ തന്നെ ദൈവത്വം ഒഴിച്ചു കളഞ്ഞു എന്ന് പറയുന്നവരുണ്ട്. ആദിമസഭയിൽ ജ്ഞാനവാദികൾ ഒന്നാമത്തെ ദുരുപദേശം പ്രചരിപ്പിച്ചത് ക്രിസ്തു തന്റെ ദൈവത്വം ഒഴിച്ചുവെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ക്രിസ്തു സ്നാനമേറ്റപ്പോൾ അവന്റെ മേൽ ദൈവത്വം കടന്നുവന്നു എന്നും അത് ക്രൂശിൽ വെച്ച് വിട്ടുപോയി എന്നുമാണ് ജ്ഞാനവാദികൾ പഠിപ്പിച്ചിരുന്നത്. തിരുവചനത്തിൽ ഇതിന് യാതൊരു തെളിവും കാണുന്നില്ല. ക്രിസ്തു എന്തോ ഒന്ന് ഒഴിച്ചു കളഞ്ഞു, എന്നാൽ അത് അവന്റെ ദൈവത്വമായിരുന്നില്ല. മറിയയുടെ മടിയിലിരിക്കുന്ന ശിശുവായ യേശുവും 100% ദൈവമായിരുന്നു. യേശു ഒരു നിമിഷം പോലും ദൈവമല്ലാതിരുന്നിട്ടില്ല. യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ 1:1-3 പിന്നെ 4 വാക്യവുമാണ് ഞാൻ വായിച്ചത്. എന്നാൽ പിന്നെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്താണ് തന്നെത്താൻ ഒഴിച്ചത്? അവൻ ദൈവത്വത്തിന്റെ പ്രത്യേക പദവികളാണ് ഒഴിച്ചുവെച്ചത്. ചില പരിമിതികൾക്ക് വിധേയനായിട്ടാണ് അവൻ ഈ ഭൂമിയിൽ ജീവിച്ചത്. എന്നാൽ അവ സ്വയപരിമിതികളായിരുന്നില്ല. അവൻ ദൈവമല്ലാതെ ഒരു നിമിഷം പോലും ഇരുന്നിട്ടില്ല. അതുപോലെ തന്നെ അവൻ മനുഷ്യനായിരുന്നതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അല്പം പോലും കുറവുള്ളവനുമായിരുന്നില്ല. എന്നാൽ അവൻ ദൈവത്വത്തിന്റെ പ്രത്യേക പദവികൾ ഒഴിച്ചുവെക്കുകയാണ് ചെയ്തത്. ദൈവപുത്രൻ ഭൂമിയിൽ വന്നപ്പോൾ ഏതാനും ചില ആട്ടിടയന്മാരും വിദ്വാൻമാരും ദൂതന്മാരുടെ സംഘം പോലും ഒരു ചെറിയ കൂട്ടം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വലിയൊരു കൂട്ടമെന്ന് മാത്രമല്ല, അഖിലാണ്ടം മുഴുവൻ അവിടെ ഉണ്ടായിരിക്കണമായിരുന്നു. ദൈവത്തിന്റെ ജ്ഞാനം മുഴുവൻ അവിടെ ഉണ്ടായിരിക്കണമായിരുന്നു. കിഴക്ക് നിന്ന് ഏതാനും ചില വിദ്വാൻമാർ മാത്രമല്ലായിരുന്നു അവിടെ ഉണ്ടായിരിക്കേണ്ടിയിരുന്നത്. പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും എല്ലാം അവർ അവിടെ വന്നു ചേരേണ്ടതായിരുന്നു. അന്ന് യെരുശലേം ദേവാലയം ശൂന്യമായി കിടക്കേണ്ടതായിരുന്നു. കാരണം അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവ് ഇതാ ബേത്ലഹേമിൽ ജനിച്ചു. അവരെല്ലാവരും ബേത്ലഹേമിലേക്ക് പോകണമായിരുന്നു. എന്നാൽ അവർ അപ്രകാരം ചെയ്തില്ല. എന്തുകൊണ്ടാണ് അവരൊക്കെ അവിടെ വരുവാൻ ക്രിസ്തു നിർബന്ധിക്കാഞ്ഞത്? അവൻ ദൈവത്വത്തിന്റെ പ്രത്യേക അധികാരങ്ങളും അവകാശങ്ങളും ഒഴിച്ചുവെച്ചതാണ് അതിന്റെ കാരണം. അവൻ വൃത്തിഹീനവും മലീമസവുമായ ഒരു ഗോശാലയിൽ വന്നു പിറക്കുവാൻ തയ്യാറായിരുന്നു. നസ്രേത്ത് എന്ന് പേരോടുകൂടിയ കുഴപ്പം പിടിച്ച ഒരു പട്ടണത്തിൽ പാർത്തു വളരുവാൻ അവൻ തയ്യാറായിരുന്നു. അറിയപ്പെടാത്തൊരു തച്ചനായി തീരുവാൻ അവൻ തയ്യാറായിരുന്നു. എല്ലായ്പ്പോഴും ദൈവത്തിന്റെ തേജസ് അവനോടുകൂടെ ഇരിക്കാമായിരുന്നു. എന്നാൽ അവൻ അപ്രകാരമില്ലായിരുന്നു. അവർക്ക് പിടിക്കേണ്ട മനുഷ്യനെ തിരിച്ചറിയുവാനായി യേശുവിനെ ഒറ്റിക്കൊടുത്ത രാത്രിയിൽ യൂദയ്ക്ക് അവനെ ചുംബിക്കേണ്ടതായി വന്നു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഉൾപ്രകാശമോ പ്രഭയോ അവനു ചുറ്റുമില്ലായിരുന്നു. അവൻ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമായിരുന്നു. അവൻ ദൈവത്തിന്റെ പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും ഒഴിച്ചുവെച്ചു. കർത്താവ് തന്റെ ശുശ്രൂഷ തികച്ച ശേഷം അവന്റെ ഈ ലോകത്തിൽ അവൻ കഴിച്ച അവസാന രാത്രിയിൽ തനിക്കുള്ളവരെ തന്റെ അരികിൽ കൂട്ടിയിട്ട് തന്റെ സ്വർഗസ്ഥനായ പിതാവിനോട് വളരെ നല്ലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ യേശു പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 17:5. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. തന്റെ മഹത്വം പുനഃസ്ഥാപിക്കപ്പെടണമെന്നും അവൻ പ്രാർത്ഥിച്ചു എന്ന കാര്യം ശ്രദ്ധിക്കുക. തന്റെ ദൈവത്വം പുനഃസ്ഥാപിച്ചു കിട്ടേണ്ടതിനല്ല യേശു പ്രാർത്ഥിച്ചത്. കാരണം അവൻ ഒരിക്കലും തന്റെ ദൈവത്വം ഉപേക്ഷിച്ചിരുന്നില്ല. ഇത് ശ്രദ്ധിക്കണം. എന്നാൽ ഇപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ആ അവസരത്തിൽ തന്റെ മഹത്വം, അതായത് ദൈവത്വത്തിന്റെ ഒരു അവകാശമായ മഹത്വപ്രകാശം പുനഃസ്ഥാപിച്ചു കിട്ടുവാനായിട്ടാണ് അവൻ ആവശ്യപ്പെടുന്നത്. അത് അവൻ ഒഴിച്ചുവെച്ചു എന്ന് കരുതാവുന്നതത്രേ. മൂന്നാമതായി അവൻ ഒഴിച്ചുവെച്ചത് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. യേശു ഈ ഭൂമിയിൽ ഒരു ദാസനായിട്ടാണ് വന്നത്. ഒരു തച്ചനായി അവൻ ജോലി ചെയ്തു. ഒരു സാധാരണ തച്ചൻ. അവൻ തന്റെ മേൽ ഒരു ദാസരൂപം ഏറ്റെടുത്തു. യേശുവിന് കൈസരുടെ കൊട്ടാരത്തിൽ ജനിക്കാമായിരുന്നു. അവൻ രാജാവായിരുന്നു. എന്നാൽ പ്രാരംഭകാലങ്ങളിൽ അവൻ ആ അവകാശവാദം ഒരിക്കലും ഉന്നയിച്ചിട്ടില്ല. യെരുശലേമിലേക്കുള്ള വിജയപ്രവേശനത്തിന്റെ സമയം വരെയും അവനൊരു രാജാവാണെന്ന് അവകാശപ്പെട്ടിരുന്നില്ല എന്നതാണ് വാസ്തവം. ഈ ഭൂമിയിൽ താഴ്മയും വിനയവുമുള്ള തൊഴിലാളിയായ ഒരു സാധാരണക്കാരനായിട്ടാണ് അവൻ വന്നത്. മനുഷ്യനായി തീരുവാൻ അവൻ തന്നെ തന്നെ താഴ്ത്തി എന്ന് മാത്രമല്ല, നമ്മിൽ ഭൂരിപക്ഷം പേരും ആയിരിക്കുന്ന സാധാരണക്കാരുടെ സാഹചര്യത്തിലേക്കാണ് അവൻ ഇറങ്ങിവന്നത്. അവൻ സാധാരണക്കാരനായ ഒരു ചെറിയ വ്യക്തിയായി ഇവിടെ കാണപ്പെട്ടു. സാധാരണക്കാരായ ചെറിയ മനുഷ്യരിൽ ഒരാളായിരുന്നു അവൻ. യെശയ്യാവിന്റെ പുസ്തകം 10:11 നാം വായിക്കുന്നത്, ഇശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടിപ്പുറപ്പെട്ടു. ഇത് ക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ എഴുതിയിട്ടുള്ളതാണ്. ദാവീദിന്റെ കുറ്റിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന മുളയായി അവനെ എന്തുകൊണ്ട് വിളിച്ചിട്ടില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. യേശു ജനിച്ചപ്പോൾ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട മറിയ ഒരു സാധാരണ തൊഴിൽക്കാരിയായിരുന്നു. നസറേത്ത് എന്ന ചെറിയ ആ പട്ടണത്തിൽ പാർത്തിരുന്ന തൊഴിലാളികളായിരുന്നു അവർ. എന്നാൽ യേശു ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനല്ലായിരുന്നുവോ? അതെ, അവൻ ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നു. ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ട രാജാവായിരുന്നു. എന്നാൽ അവന്റെ പിതാവായ ഇശായിയും അവന്റെ പൂർവികന്മാരും ബേത്ലഹേമിലെ കൃഷിക്കാരായിരുന്നു. നമ്മുടെ കർത്താവ് ഒരു കൃഷിക്കാരന്റെ കുടുംബത്തിലാണ് ജനിച്ചത്. പിന്നെ പറയുന്ന അവൻ ദാസരൂപമെടുത്തു എന്ന്. അവന്റെ താഴ്മയുടെ നാലാമത്തെ പടി ഇതാണ്. മനുഷ്യ സാദൃശ്യത്തിലായെന്ന്. നാം എല്ലാം മനുഷ്യരാണ്. മനുഷ്യരായിരിക്കുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. അതിനാൽ മനുഷ്യരായി തീരുന്നത് താഴ്മയുടെ പടിയാണെന്ന വസ്തുത മനസ്സിലാക്കുവാൻ നമുക്ക് വിഷമമാണ്. മനുഷ്യനായിരിക്കുന്നത് അഭിമാനകരമായൊരു കാര്യമാണെന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ ഇത് എങ്ങനെയാണ് താഴ്ചയായി തീരുന്നത്? സുഹൃത്തെ, നമ്മുടെ കർത്താവ് സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞ് ഒരു മനുഷ്യനായി തീർന്നു. അവൻ നമ്മുടെ മനുഷ്യത്വം തന്റെ മേൽ ഏറ്റെടുത്തു. ശ്രദ്ധിക്കണേ, അപ്പോൾ അവൻ മനുഷ്യ സാദൃശ്യത്തിലായി തീർന്നു. നമ്മുടെ കർത്താവിന്റെ താഴ്മയുടെ അഞ്ചാമത്തെ പടി അവൻ താഴ്ത്തി എന്നതാണ്. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. മറ്റുള്ളവരുടെ വാക്കുകളോ പ്രവർത്തനങ്ങളോ നമ്മെ താഴ്ത്തുന്ന രീതിയിലുള്ളതാണ്. എന്നാൽ ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് ചെയ്യുവാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഒരു ഉദാഹരണത്താൽ ഞാൻ ഈ വിഷയം ഒന്ന് വിവരിക്കാം. ജോൺ വെസ്ലി എന്ന ഉണർവ് പ്രസംഗകനെക്കുറിച്ച് താങ്കൾ കേട്ടിരിക്കുമല്ലോ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു നല്ല സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കുവാൻ ഇടയായി. ഒരിക്കൽ അദ്ദേഹം ഒരു തോട് കുറുകെ കടക്കുവാൻ തുടങ്ങുകയായിരുന്നു. അതിന്റെ മുകളിൽ കൂടി ഉണ്ടായിരുന്ന പാലം തീരെ വീതി കുറഞ്ഞതായിരുന്നു. ഒരാൾക്ക് കഷ്ടിച്ച് അതിന്മേൽ കൂടി പോകുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. ജോൺ വെസ്ലി പാലത്തിൽ കയറി അല്പദൂരം നടന്നപ്പോഴാണ് തന്റെ എതിർവശത്ത് നിന്നും സാധാരണ തന്നെ എതിർക്കുന്ന മറ്റൊരു പ്രസംഗകൻ വരുന്നത് കണ്ടത്. അന്നത്തെ അറിയപ്പെട്ട ഒരു ദുരുപദേശകനായിരുന്നു അയാൾ. ജോൺ വെസ്ലിയെ കിട്ടിയ അവസരം ആ മനുഷ്യൻ പാഴാക്കുവാൻ ആഗ്രഹിച്ചില്ല. ദേഷ്യത്തോടെ അയാൾ ഇപ്രകാരം പറഞ്ഞു, സാധാരണ ഒരു വിഡ്ഢിക്ക് ഞാൻ വഴിമാറി കൊടുക്കാറില്ല എന്ന്. അതിന് ക്ഷുഭിതനായ അയാളുടെ മുഖത്തേക്ക് പുഞ്ചിരിയോടെ ജോൺ വെസ്ലി ഒന്ന് നോക്കി. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പുറകോട്ട് നടക്കുവാൻ ആരംഭിച്ചു. ഞാൻ അങ്ങനെയല്ല, ഞാൻ എപ്പോഴും അങ്ങനെയുള്ളവർക്ക് വഴിമാറി കൊടുക്കും എന്ന്. താഴ്ത്തേണ്ടതായ സ്ഥാനത്ത് സ്വയം താഴ്ത്താത്തത് അല്ലേ നമ്മുടെ പരാജയങ്ങളുടെ കാരണം? ഒരു വാക്കിനോ ഭാവത്തിനോ പ്രവർത്തനത്തിനോ മറുപടി നൽകാതെ നമുക്കുറക്കം വരില്ല. താഴ്മയില്ലാത്തതാണ് കുടുംബത്തിലെ പ്രശ്നത്തിന് കാരണം. താഴ്മയില്ലാത്തതാണ് അയൽവക്കക്കാർ തമ്മിൽ പ്രയാസമുണ്ടാക്കുന്നതിന് കാരണം. താഴ്മയില്ലാത്തതാണ് ജോലിസ്ഥലത്തെ സംഘർഷത്തിന് കാരണം. എല്ലാവരും ചിന്തിക്കുന്നത് താഴേണ്ടത് മറ്റേയാളാകുന്നു എന്നത്രേ. ഭർത്താവ് ചിന്തിക്കുന്നു, അവളല്ലേ ഭാര്യ, അവളാണ് താഴേണ്ടത്. ഭാര്യയുടെ പക്ഷം, ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, അല്ല ചെയ്തെങ്കിൽ തന്നെ എപ്പോഴും ഞാനല്ലേ താഴുന്നത്, ഇപ്പോൾ വേണമെങ്കിൽ അദ്ദേഹം വന്ന് ക്ഷമ ചോദിക്കട്ടെ. അങ്ങനെ പ്രശ്നം നീണ്ടു നീണ്ടുപോകും. ഇതെല്ലാം എല്ലാ രംഗത്തും കാണുന്നു. പഴമക്കാർ പറയുമായിരുന്നല്ലോ, ഒരു നാഴി മറ്റൊരു നാഴിയിൽ കൊള്ളുകയില്ല എന്ന്. ഒന്ന് ചെറുതായെങ്കിലേ ലക്ഷ്യം സാധിക്കൂ. ആരാണതിന് തയ്യാറാകുക? മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണുന്നതിനാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. താഴ്മയുടെ ആറാമത്തെ പടിയാണ് നാം ഇനിയും കാണുന്നത്. അവൻ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. മരണമെന്നുള്ളത് ഒരുവനെ താഴ്ത്തിക്കളയുന്ന കാര്യമാണ്. അത് സാധാരണമായ കാര്യമല്ല. മരിക്കുവാനായിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പാപം മൂലമാണ് മനുഷ്യൻ മരിക്കുന്നത്. അവന്റെ അതിക്രമങ്ങൾ നിമിത്തം, ഏകന്റെ അതിക്രമത്താൽ മരണം ലോകത്തിൽ വന്നു എന്ന്. ആദാമാണ് ആ മനുഷ്യൻ. മരണം സകല മനുഷ്യരിലും കടന്നിരിക്കുന്നു. എന്നാൽ മരിക്കുന്നതിനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മിൽ നിന്നും അല്പം വ്യത്യസ്തത ഉള്ളവനായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. താങ്കളും ഞാനും ജീവിക്കുവാനാണ് ഇവിടേക്ക് വന്നത്. നാം മരിക്കുവാൻ ആഗ്രഹമുള്ളവരല്ല, ജീവിക്കണമെന്നത്രേ നമ്മുടെ താൽപര്യം. എന്നാൽ കർത്താവായ യേശു മരിക്കുവാനായിട്ടാണ് ജനിച്ചത് തന്നെ. മരിക്കുവാനായിട്ടാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ അവൻ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അവൻ സ്വമനസാ തന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. എനിക്ക് മരിക്കുവാൻ ആഗ്രഹമില്ലെങ്കിലും മരിച്ചേ പറ്റുകയുള്ളൂ. യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ അവന് മരിക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്നാൽ അവൻ മരിക്കുവാൻ താൽപര്യപ്പെട്ടു എന്ന് നാം കാണുന്നു. ഞാനും താങ്കളും അവനിൽ ആശ്രയം വെക്കുവാൻ തയ്യാറാവുമെങ്കിൽ നമ്മെ രക്ഷിക്കേണ്ടതിനായിട്ടാണ് അവൻ മരിക്കുവാൻ തയ്യാറായത്. യേശു ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളകിയില്ല. ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്. വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10:15 17-18 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ക്രിസ്തുവിന്റെ താഴ്മയുടെ അവസാനത്തേതായ പടി, ഏഴാമത്തെ പടി, ക്രൂശിലെ മരണത്തോളം എന്നതാണ്. അവൻ മരണത്തോളം അനുസരണമുള്ളവനായി തീരുക മാത്രമല്ല, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. നിന്ദ്യമായ രീതിയിലുള്ള ഒരു മരണമായിരുന്നു അത്. അവൻ മഹിമയുടെ അത്യുച്ച കോടിയിൽ നിന്നും താഴ്മയുടെ നെല്ലിപ്പലക വരെ ഇറങ്ങി വന്നു. എന്തിനാണ് അവൻ അപ്രകാരം ചെയ്തത്? എന്തിനാണ് അവൻ അപ്രകാരം ഈ താഴ്മ ധരിച്ചത്? മറ്റുള്ളവരെന്ന ആ വാക്കിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. അവൻ സ്വർഗത്തിലെ സകല മഹിമകളും വിടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നു. അവനൊരു മനുഷ്യനായിത്തീർന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കുറ്റവാളിയുടെ മരണം അവൻ സഹിച്ചു, എനിക്ക് വേണ്ടിയും താങ്കൾക്ക് വേണ്ടിയും. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതാണ് ക്രിസ്തുവിന്റെ ഭാവം അഥവാ മനസ്സ്. അതത്രേ നമ്മിൽ, അതെ, ഓരോ വിശ്വാസിയിലും ഉണ്ടായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതിൽ കുറഞ്ഞൊന്നും ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. പ്രാർത്ഥിക്കാം. കർത്താവേ, താഴ്മയുടെ മനോഭാവം ഞങ്ങൾക്ക് തരണമേ. പലപ്പോഴും നിഗളം ജീവിതത്തിൽ ഞങ്ങളെ നശിപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ ആത്മാവിന്റെ നിറവിൽ താഴ്മ ധരിച്ച് മുൻപോട്ട് പോകുവാൻ, മറ്റുള്ളവരെ ശ്രേഷ്ഠരം തന്നെ ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതിയാലും ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447736378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
സ്തോത്രം, സ്തോത്രം, പ്രിയേഗാ നിനക്കു സ്തോത്രം, സ്തോത്രം എന്നെന്നേക്കും. സ്തോത്രം, സ്തോത്രം, പ്രിയേഗാ നിനക്കു സ്തോത്രം, സ്തോത്രം എന്നെന്നേക്കും. സ്നേഹം എന്നൽ ഭൂതമേ പാത്രിയിൽ നിന്തിരിഞ്ഞ നിൻ സ്നേഹം